2025 നവംബർ 6 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ്. നെഞ്ചിടിപ്പ് എല്ലാവർക്കും. ട്രെൻഡ് ഇഞ്ചോടിഞ്ച്. പ്രസൂനസ് കണ്ടത്ത് എഴുതുന്നു. ഹിന്ദി ബെൽറ്റിൽ 2014 ശേഷമുള്ള തെരഞ്ഞെടുപ്പ് അശ്വമേധങ്ങളിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനാകാത്ത JDU RJD പ്രാദേശിക കക്ഷികളുടെ ശക്തി കേന്ദ്രമായ ഭൂസമരങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള കോൺഗ്രസ് പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ബീഹാറിൽ 243 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്ന്. JP സോഷ്യലിസ്റ്റ് തട്ടകത്തിൽ നിന്നെത്തിയ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ എന്നീ നേതാക്കൾ നേർക്കുനേർ കൊണ്ടും കൊടുത്തും നയിച്ച 10 രാഷ്ട്രീയ കാലാവസ്ഥ വഴിമാറുകയാണ് ബീഹാറിൽ. കേസും ജയിലും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ലാലു വിശ്രമത്തിലാണ്. നിതീഷ് ആകട്ടെ ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനിയൊരു അംഗത്തിന് ഇല്ലെന്ന് പറയാതെ പറയുന്നു. മകൻ തേജസ്വി യാദവിലൂടെ RJD എന്ന പാർട്ടിക്ക് ലാലു ഭാവി ഭദ്രമാക്കുമ്പോൾ നിതീഷിന് ശക്തനായ പിൻഗാമിയില്ല. മുന്നണി മാറിയെങ്കിലും 2025 മുതൽ തുടർച്ചയായ സർക്കാരിനെ നയിക്കുന്ന നിതീഷ് ബീഹാറിൽ വികസന നായകനാണ്. 2016 മദ്യനിരോധനം മുതൽ ഏറ്റവും ഒടുവിൽ 10,000 രൂപയുടെ ധനസഹായം അടക്കം പദ്ധതികളിലൂടെ സ്ത്രീ വോട്ടർമാരുടെ പ്രിയ മുഖ്യമന്ത്രി. BJP നിതീഷിനെ മുന്നിൽ നിർത്തുന്നതും അതുകൊണ്ട് തന്നെ. ഡ്രൈവിംഗ് സീറ്റിലേക്ക്. നിതീഷ് കുമാറിനെ NDAക്കുള്ളിൽ തളച്ചിട്ട് തങ്ങൾക്ക് പിടിതരാതെ വഴുതുന്ന ബീഹാറിൽ ആധിപത്യം സ്ഥാപിക്കാൻ BJP ലക്ഷ്യമിടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വിഷയം പാർട്ടി പ്രചാരണ വിഷയമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ടെത്തി പ്രചാരണത്തിന് നേതൃത്വം നൽകി. മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ BJP മുഖ്യമന്ത്രിക്ക് സാധ്യതയുണ്ട്. അന്തരിച്ച സുശീൽ കുമാർ മോദിയെപ്പോലെ പ്രമുഖ നേതാക്കളുടെ അഭാവമുള്ളതിനാൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഡൽഹി മുഖ്യമന്ത്രിമാരെ പോലെ പുതുമുഖങ്ങളെ പരീക്ഷിച്ചേക്കാം. നിതീഷിന്റെ പേര് പറയാത്തതിൽ JDUവിന് വിയോജിപ്പുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പായതിനാൽ പുറത്തു കാട്ടുന്നില്ല. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വിക്കും RJDക്കും നിലനിൽപ്പിന്റെ പോരാട്ടമാണിത്. ഇത്തവണ ഭരണം പിടിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായേക്കാം. 35-കാരനായ തേജസ്വി മുഖ്യമന്ത്രിയാകണമെന്ന് ബീഹാറികൾ ആഗ്രഹിക്കുന്നതായി അഭിപ്രായ സർവേകൾ പറയുന്നു. രാഷ്ട്രീയ കരിയറിലെ വലിയൊരു പരീക്ഷണമാണ് തേജസ്വി നേരിടുന്നത് എന്നതിൽ തർക്കമില്ല. 90കൾക്ക് ശേഷം വേരുകൾ നഷ്ടമായ സംസ്ഥാനത്ത് കോൺഗ്രസിനും നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെ. കോൺഗ്രസ് വോട്ട് ബാങ്ക് പിളർത്തിയാണ് RJDയും JDUവും പിന്നീട് പൊട്ടിമുളച്ച ചെറുകക്ഷികളും വളർന്നത്. കോൺഗ്രസിനെ പിടിച്ചുകയറ്റാൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവർ പ്രചാരണത്തിനുണ്ട്. ചിരാഗിന്റെ വിലപേശൽ. ജാതി പറഞ്ഞുള്ള വിലവേശൽ രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന പാർട്ടികളുടെ നാടാണ് ബീഹാർ. ദളിത് വോട്ടിന്റെ പിൻബലത്തിൽ അധികാരം നോക്കി പാർട്ടികൾ മാറിക്കളിച്ച അന്തരിച്ച രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാനും ലോക് ജനശക്തി എന്ന പാർട്ടിക്കും NDAയിൽ പ്രമുഖ സ്ഥാനമുണ്ട്. വിലപേശി നേടി 29 സീറ്റുകളിൽ മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രിയായ ചിരാഗ് ബീഹാറിന്റെ ഭാവി മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. 2020 JDUവിന്റെ 30 സീറ്റുകളിൽ ജയം നിഷേധിച്ച ചിരാഗ് ഇക്കുറി ഒപ്പമുള്ളത് NDAക്ക് ആശ്വാസമാകും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുമെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന നിലപാടിലായിരുന്നു BJP ആദ്യം തന്നെ. JDUവിലെ പ്രതിഷേധങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എങ്കിലും 2020 115 സീറ്റിൽ മത്സരിച്ച JDUവും 110 സീറ്റിൽ മത്സരിച്ച BJPയും 101 വീതം സീറ്റിൽ ഒതുങ്ങി. LJPക്കും ഉപേന്ദ്ര ഖുഷ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ജിതിൻ റാം മാഞ്ചിയയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്കും സീറ്റുകൾ വീതിച്ചു നൽകി. 6 പാർട്ടികളടങ്ങിയ പ്രതിപക്ഷ മഹാസഖ്യത്തിൽ സീറ്റ് പങ്കിടൽ കേറാമുട്ടിയായി. തർക്കം നീണ്ടു നിന്നതിനാൽ സീറ്റ് പങ്കിടലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെയാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയത്. ചില സീറ്റുകളിൽ സഖ്യകക്ഷികൾ തമ്മിൽ സൗഹൃദ മത്സരത്തിന് ഇറങ്ങേണ്ടി വന്നു. കോൺഗ്രസും വികാസ്ശീൽ പാർട്ടിയും കൂടുതൽ സീറ്റുകൾ ആവശ്യം ഉന്നയിച്ചതിനെ RJD എതിർത്തു. CPI ML, CPM, CPI, IPA ഗുപ്തയുടെ IIP എന്നിവയ്ക്കും പങ്കു നൽകേണ്ടി വന്നു. RJDയുടെ തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കോൺഗ്രസും എതിർത്തു. രാഷ്ട്രീയ സാഹചര്യം. ജാതി സമവാക്യങ്ങളും കേന്ദ്ര സംസ്ഥാന സ്വർണവും സംസ്ഥാനത്ത് NDAക്ക് അനുകൂല ഘടകങ്ങളാണ്. 10,000 രൂപയുടെ ധനസഹായ പദ്ധതി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചേക്കും. ചിരാഗ് പസ്വാന്റെ LJPയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും 2.6% വളർച്ച വരുന്ന മല്ല സമുദായത്തിന്റെ പിന്തുണയുള്ള മുകേഷ് സാഹ്നിയുടെ VIP ഇക്കുറി മുന്നണിയിലില്ല. മഹാസഖ്യത്തിലുള്ള മുകേഷ് അവരുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. 2020 VIPയുടെ 2.6% വോട്ടുകൾ NDAക്ക് ലഭിച്ചിരുന്നു. IP ഗുപ്തയുടെ ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടിയും മഹാസഖ്യത്തിലുണ്ട്. മുകേഷ് ഗുപ്തയും ചേർന്നതിനാൽ 7.75% വോട്ടുകൾ ഇക്കുറി മഹാസഖ്യത്തിന് അധികമായി ലഭിച്ചേക്കും. എന്നാൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIM പിടിക്കുന്ന മുസ്ലിം വോട്ടുകൾ മഹാസഖ്യത്തിന് തലവേദന ഉണ്ടാക്കും. ബീഹാറിൽ പരീക്ഷണവുമായി ആം ആദ്മി പാർട്ടിയും 2020 ഒരു സീറ്റ് നേടിയ BSPയും പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. കാട്ടുഭരണം വികസനം. RJDയുടെ മുൻ ഭരണകാലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കാട്ടുഭരണം വീണ്ടും വരുന്നത് തടയണമെന്ന പ്രചാരണമാണ് NDA നടത്തുന്നത്. നരേന്ദ്രമോദി, നിതീഷ് ഡബിൾ എഞ്ചിൻ സർക്കാർ കൊണ്ടുവന്ന വികസനവും 10,000 രൂപ മഹിളാ റോസ്ഗാർ യോജന അടക്കം പദ്ധതികളും പ്രചാരണത്തിലുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു ജോലി, സ്ത്രീകൾക്ക് 30,000 രൂപ സഹായം എന്നിവയാണ് മഹാസഖ്യത്തിന്റെ വാഗ്ദാനം. തൊഴിൽ, കർഷക സഹായം, അടിസ്ഥാന വികസനം എന്നിവയ്ക്ക് ഇരുമുന്നണികളും പ്രാധാന്യം നൽകുന്നു. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് നടന്ന 2020 തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായ കുടിയേറ്റ ബീഹാറി തൊഴിലാളികളുടെ സാന്നിധ്യം NDAക്ക് അനുകൂലമായിരുന്നു. ഇക്കുറി ഒക്ടോബർ അവസാന വാരം ഛഠ് ഉത്സവ് ആഘോഷിക്കാൻ വന്ന കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടത്തോടെ ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നത് NDAക്ക് ആശങ്കയായുണ്ട്. വോട്ടർമാരെ സൗജന്യ ടിക്കറ്റ് നൽകി തിരികെ എത്തിക്കാനും നീക്കം നടക്കുന്നു. കിഷോറിന്റെ എൻട്രി. രാഷ്ട്രീയ അരങ്ങേറ്റം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ NDAക്ക് മഹാസഖ്യത്തിനും ഒരുപോലെ തിരിച്ചടിയാകും. 236 സീറ്റുകളിൽ ജൻ സൂരജ് പാർട്ടി മത്സരിക്കുന്നു. പ്രബല ജാതിക്കാരുടെയും നഗര മധ്യവൽക്കാരുടെയും വോട്ടുകൾ ലക്ഷ്യമിടുന്നത് NDAയെ ബാധിച്ചേക്കാം. പ്രശാന്ത് കിഷോറിന്റെ റാലികളിൽ യുവാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നോക്കിയാണ് പ്രശാന്തിന്റെ പ്രചാരണം. ഇത് RJDയുടെ ചില ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്തിയേക്കാം. പ്രതിപക്ഷം വിവാദമാക്കുന്ന തീവ്ര വോട്ടർ പരിഷ്കരണം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടെന്ന് പറയുന്ന നടപടികൾ ആരുടെ വോട്ടുകളാണ് കുറച്ചതെന്ന് പിടികിട്ടാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും.